ചരിത്രത്തിലൊരു ദിവസമുണ്ട്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ തറച്ച ഒരു ഹിസ്റ്ററിയിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസം പിതാവായ ദൈവം യേശുവിന്റെ മുഖത്തേക്കും എന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയിട്ട് തന്റെ പുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും എന്നെ വെറുതെ വിടുകയും ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. അന്നുണ്ടായിരുന്ന സ്നേഹം ദൈവത്തിന് ഇന്നുമുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ബിക്കോസ് ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. അല്ലാതെ നമ്മുടെ സ്നേഹം കയറി ഇറങ്ങി മാറിയേക്കാം, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അത് എറ്റേണൽ ലവ് ആണ്, അത് നിത്യമായ സ്നേഹമാണ്. ഇതിനെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ആത്മാവിൽ സന്തോഷിക്കാനും ആത്മാവിൽ പാടാനും ആത്മാവിൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ടും കഴിയത്തുള്ളൂ പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് തോന്നും ദൈവത്തിന് ഇന്ന് എന്നോട് വലിയ ഇഷ്ടമാണ്, അടുത്ത ദിവസം നമുക്ക് തോന്നും ഓ ഇന്ന് ദൈവത്തിന് എന്നോട് വലിയ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. പ്രശസ്ത സുവിശേഷങ്ങളായിരുന്ന ജുവൻ കാർലോസ് ഓർട്ടിസ്, അദ്ദേഹം ഒത്തിരി ശകളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു വെളിച്ചമുണ്ട്. ദൈവദൈവത്തിന് കൊടുത്ത വെളിച്ചം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദിവസവും സ്നേഹിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ബെഡ് വൃത്തികേടാക്കുന്നു, വീട് അലങ്കോലമാക്കുന്നു, ചിലപ്പോൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ആകെപ്പാടെ എന്താണ് പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ നിങ്ങളുടെ മക്കളായതുകൊണ്ട് നിങ്ങളവരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ മക്കളെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനും മകളുമായതുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ദേർ ഇസ് നോ ദ റീസൺ. അതിന്റെ പിന്നിൽ എന്റെ വിശുദ്ധിയോ എന്റെ നീതിയുടെ ഒന്നും പുറകെ ഞാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിന്റെ, ഐ ആം ദ ബിലവഡ് സൺ, ഐ ആം ദ ബിലവഡ് ഡോട്ടർ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. നമുക്ക് 1 Thessalonians 4:1 വായിക്കാം. 1 Thessalonians 4:1 വേഗത്തിൽ വായിച്ചാൽ ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ചു കടന്നു പോകാം.
ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ.
ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ
നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത്
പോലെ തന്നെ
ഇനിയും
അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. വാക്യം കണ്ടോ? അപേക്ഷിച്ചാ പോരെ, പ്രബോധിപ്പിച്ചാ പോരെ, ഓൾറെഡി നടക്കുന്നുണ്ടല്ലോ. പക്ഷെ പൗലോസ് പറയാണ്, ദൈവത്തിന്റെ പ്രസാദം, ദൈവപ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ദ ഫേവർ ഓഫ് ദ ലോർഡ്. പിതാവിൽ നിന്ന് യേശു കേട്ട ശബ്ദം, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. ഈ ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് പൗലോസ് പറഞ്ഞു. നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം ദൈവപ്രസാദം ലഭിക്കാൻ എങ്ങനെ നടക്കണോ. അദ്ദേഹം പറയാണ്, നിങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് പോരാ. എന്താ വായിച്ച? ഇനിയും എന്ത് ഒന്ന് വായിച്ചട്ടെ? ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താ ദൈവപ്രസാദം? വാട്ട് ഇസ് ദ ഫേവർ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം, ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് പ്രസാദം തോന്നിയോണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്. നമ്മൾ എന്ത് ലഭിച്ചവരാ? പെട്ടെന്ന് പറയാം, നമ്മൾ എന്ത് ലഭിച്ചവരാ? കൃപല, കരുണ ലഭിച്ചു. പക്ഷെ നമുക്ക് എന്തുകൂടെ കിട്ടി? ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാ നമ്മൾ. അബ്രഹാം യാഗം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരുണയാ. അപ്പറേ ഒരു ആറ്റിൻകുട്ടിയെ കരുതിയ ദൈവത്തിന്റെ കൃപയാ. ശമര്യക്കാരൻ അവനെ കണ്ട് കരുണ കാണിച്ച് ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി, അത് കരുണയാ. എന്നാൽ അവന്റെ കൂടെ പോയി താമസിച്ച് ഇനിയും വല്ലതും ചെലവിട്ടാൽ ആവശ്യമുള്ള വരുമ തരാന്ന് പറഞ്ഞത് കൃപയാ. മുടിയനായ പുത്രൻ കയറി വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ കയറ്റിയത് കരുണയാ. എന്നാൽ വലിയ ആഘോഷം വെച്ച് കാളക്കുട്ടിയെ അറുത്ത് വലിയ സന്തോഷ തുള്ളിച്ചാടിയത് ദൈവത്തിന്റെ കൃപയാ. ഡമാസ്കസിന്റെ പടിവാതിക്ക് വെച്ച് ശൗല് വെട്ടമടിച്ച് താഴെ വീണതും ഒക്കെ ദൈവത്തിന്റെ കരുണയാ. പക്ഷെ കൃപയുടെ അപ്പോസ്തലനാക്കി അവനെ മാറ്റിയത് ദൈവത്തിന്റെ കൃപയാ. നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പാട്ട് പാടുമ്പോൾ പോലെ തന്നെ ദൈവവചനം കേൾക്കുമ്പോഴും നമുക്കൊരു ഉഷാറുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കൊണ്ടാപുര ഗ്രാമത്തിൽ ഭയങ്കര വെയിലാ. പൊട്ടിക്ക് മുകളിലാ പുഷ്പവരം അറിയാം. അകത്ത് മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. പുതിയതായിട്ട് വന്ന ആൾക്കാരാ ദൈവരാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതിനിടയ്ക്ക് വന്ന് വന്ന് ഉദാഹരണം, അവിടെയൊക്കെ വയലൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമാ. വിത്ത് വിത്തിന്റെ ഓർമ്മ ചോദിച്ചു, വിത്ത് വതയ്ക്കാൻ പോയവര് കൈവെക്കാൻ ചോദിച്ചപ്പോ ഒരുമാരിപ്പെട്ട എല്ലാരും കൈവെക്കി, എളുപ്പമായി. അവസാനം പൊട്ടിപ്പോയത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവരാജ്യം ഒരു സ്ത്രീ ഒരു മാവ് ഇട്ട് വെച്ചിട്ട് പുളിപ്പിട്ട് കാര്യം പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ല. കാരണം അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല. പെട്ടെന്ന് നമ്മുടെ സഹോദരൻ രാജു ബ്രദർ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറയൊഴിക്കുന്നത് പോലെയാ. ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒറയൊഴിക്കുന്നത് പോലെയാ. നിങ്ങൾ പാല് മേടിച്ചിട്ട് 5 ലിറ്റർ പാല് മേടിച്ചിട്ട് ഒരു ശകലം പുളിപ്പിടുമ്പോൾ അത് മുഴുവൻ പുളിച്ചു കയറുന്ന പോലെ ദൈവരാജ്യം എന്ന് പറഞ്ഞപ്പോൾ എളിയവരായ സഹോദരർക്ക് അത് മനസ്സിലായി. കാരണം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം അത്രേ. ഹല്ലേലൂയ. എത്ര പഠിത്തമുള്ളവനും പള്ളിക്കൂടത്തിന്റെ ഏരിയ കാണാത്തവന് പോലും പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്ന ആത്മാവിന്റെ വചനം അത്രേ ദൈവത്തിന്റെ വചനം. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് പറയാം, അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ഇല്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പം നമ്മൾ എവിടെയൊക്കെ ആഘോഷങ്ങളൊക്കെ ആയിരുന്നേനെ. പക്ഷെ ദൈവത്തിന്റെ മഹാകൃപയാൽ, ദൈവത്തിന്റെ മഹാകരുണയാൽ, കരുണാസമ്പന്നനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. നമ്മെ നിത്യതയോളം നിത്യതയോളമായി സ്നേഹിച്ചുകൊണ്ടിരുന്ന പിതാവ് കരുണ കാണിച്ചതുകൊണ്ട് ഒരിക്കൽ പോലും വിചാരിക്കാത്ത നമ്മൾ ഇവിടുന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മള് വണങ്ങുക മാത്ര, നമ്മൾ മഹത്വപ്പെടുത്തുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിപ്പാനും ദൈവത്തെ ആക്കി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്, ഇറ്റ് ഈസ് ഗ്രേസ്. അതിനെ കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ്, നത്തിങ് ബട്ട് ഗ്രേസ്. ഗ്രേസ്, ഗ്രേസ് ഉള്ളി, അത് ദൈവത്തിന്റെ കൃപയാ. സമയക്കുറുടെ വേഗത്തിൽ കടന്നു പോകാം. പ്രിയ സഹോദരങ്ങളെ, ഈ ആവർത്തന പുസ്തകം 33:23 വാക്യത്തിൽ മോശ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഡ്യൂട്രോണമി ചാപ്റ്റർ 33:23. വളരെ ശ്രദ്ധിച്ചു പോണേ. ഡ്യൂട്രോണമി ചാപ്റ്റർ 33:23 വായിച്ചാട്ടെ. മോശ ഓരോരുത്തരെ അനുഗ്രഹിക്കുക കേട്ടോ. മോശം ഓരോരുത്തരെയും വിളിച്ച് രൂപേനെ അനുഗ്രഹിക്കുന്ന എല്ലാരെയും. അവസാനം നഫ്താലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ചെറിയ ഒരു പാവപ്പെട്ട ഗ്രൂപ്പാ. അവരെ അനുഗ്രഹിക്കുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ.
നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും.
മതി സഹോദര, എന്താണ് ആ വാക്യം എനിക്ക്? എന്താണ്, നീ ആരാണ്? ദൈവപ്രസാദം കൊണ്ട് തൃപ്തനായിരിക്കട്ടെ. ഓ നഫ്താലി, സാറ്റിസ്ഫൈഡ് വിത്ത് ഫേവർ. അവൻ തൃപ്തനായത് പണം കൊണ്ടോ ജോലി കൊണ്ടോ ഒന്നും അല്ല, ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് നിനക്ക് തൃപ്തി വരട്ടെ എന്ന് മോശ ആത്മാവിൽ പ്രവചനത്തോടുകൂടെ നഫ്താലി അനുഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തൃപ്തിയുണ്ടോ? ദൈവം നമ്മളെ കുറിച്ച് എന്നാ പറയുന്നത്? നഫ്താലിയെ, നമ്മൾ നമ്മുടെ പേര് വായിക്കണം. പ്രസാദം കൊണ്ട്, ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ ഫേവർ കൊണ്ട് നമ്മുടെ ഹൃദയം സാറ്റിസ്ഫൈഡ് ആകട്ടെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്യം പറ, ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും സന്തോഷമില്ലെന്ന് തോന്നുന്നു. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം. നീ എവിടെ തന്നു? അതുകൂടെ പറഞ്ഞു, എവിടെ തന്നു? വാക്യം വാക്കിയോട് പറഞ്ഞു, എവിടെ തന്നു? അവിടെയാണ് വിഷയം, അവിടെയാണ് നമ്മുടെ ബൈബിൾ വായന. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രിയമുള്ളവരെ, നഫ്താലിയോട് പറയണം, നഫ്താലിയെ നീ പ്രസാദം കൊണ്ട് നീ തൃപ്തനായിരിക്കട്ടെ. അടുത്ത പറയാ, പിന്നെന്താണ്? യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും നീ കൈവശമാക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പുതിയ നിയമ ഇസ്രായേലാ നമ്മള്, നമുക്കുള്ളൊരു വാഗ്ദത്തം കൂടാ. കർത്താവേ, ലോർഡ് സാറ്റിസ്ഫൈ വിത്ത് യുവർ ഫേവർ. മോശയതാ പ്രാർത്ഥിച്ചത്, കാലത്ത് നിന്റെ നന്മ കൊണ്ട് ഞങ്ങളെ തൃപ്തന്മാരാക്കണമേ. നഫ്താലിയെ പറയാണ്, സാറ്റിസ്ഫൈഡ് വിത്ത് ഫേവർ. യഹോ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞ ഈ നഫ്താലി ആരാ? നഫ്താലി ആരാ? ഒരു പിടിയില്ല. ആരാ ആരാ നഫ്താലി ആരാന്ന് പറഞ്ഞു? ആരെന്താ? യാക്കോബിന്റെ ആ നഫ്താലിയുടെ അമ്മയുടെ പേരനാ. ഇങ്ങനെ ചോദിക്കില്ല കേട്ടോ. ബിൽഹയ്ക്കുണ്ടായ കുട്ടിയാണ് നഫ്താലി. അദ്ദേഹം നമ്മൾ സീരിയസ് ആയിട്ട് വായിക്കണം. അതിനോട് ഞാൻ അല്ലാതെ അറിയോ ഇല്ലെന്നറിയ ചോദിച്ചതാ. അഞ്ചാമത്തെ മോനായിരുന്നു നഫ്താലി. അവനെ അങ്ങ് അനുഗ്രഹിക്കത്, എനിക്ക് എന്നാന്ന് അറിയത്തില്ല. അതിന്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞു വരാം എങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. പ്രസാദം കൊണ്ട് നീ തൃപ്തനായിരിക്കട്ടെ. ഇത് മോശ പ്രവാചകനായ മോശ അനുഗ്രഹിക്കുക. അപ്പന്റെ അനുഗ്രഹം ഒന്ന് വായിച്ചാട്ടെ. ജനസിസ് 49:49 ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തില് 21-ാം വാക്യത്തിൽ ഈ മോനെ കുറിച്ച് അപ്പൻ പറയുന്ന അനുഗ്രഹം ഭയങ്കര കേട്ടോ. 49:1 ഒന്ന് വായിച്ചാട്ടെ. 49:1 വായിച്ചിട്ട് നമുക്ക് 21 വായിക്കാം. വായിച്ചേ.
അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും.
കൂടി വരുവീൻ, മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ എല്ലാവരും കൂടി വാ, ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അനുഗ്രഹിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇച്ചിരി കട്ടിയാ. പക്ഷെ ഇവനെ അനുഗ്രഹിച്ചത് ദൈവം എന്നോട് സംസാരിച്ചോണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു. എനിക്ക് നിങ്ങളോടും പറയാൻ വലിയ സന്തോഷമാണ്. ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വായിച്ചേ 21-ാം വാക്യം. വായിച്ചേ.
നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു.
ബ്യൂട്ടിഫുൾ. നിങ്ങളന്ന് ആത്മാവിലൊന്ന് കണ്ട് യാക്കോവ് അപ്പച്ചൻ പ്രായമുള്ളവൻ നഫ്താലി വിളിച്ചിട്ട് പറയാ, തലയിലോട്ട് കൈവച്ചിട്ട് പറയാ, നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന ഒരു പേടമാനാ, അവൻ ലാവണ്യ വാക്കുകളെ സംസാരിക്കുന്നു. വാട്ട് ഇസ് ദ മീനിങ്? നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന് പറഞ്ഞാൽ ഒരു മാനിനെ പോലെ അവൻ ഫ്രീയാ. ഫ്രീഡം ഇൻ ജീസസ് ക്രൈസ്റ്റ്. പ്രിയ സൗരങ്ങളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വാക്കിയുടെ വായിച്ചതിലേക്ക് വരാം. ജഡ്ജസ് ചാപ്റ്റർ 5:18. ന്യായാധിപന്മാരുടെ പുസ്തകം 5:18 ദെബോറയുടെ സ്റ്റോറിയുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്കറിയില്ല. 4-ാം അധ്യായത്തിലെ ഒരു ചെറിയ കൂട്ടത്തെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് 5 അവന്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ പേടമാൻ മാത്രം നമുക്ക് ഇന്ന് പകൽ ചിന്തിക്കാം. 5:18 ജഡ്ജസ് ചാപ്റ്റർ 5:18 കിട്ടിയോ എല്ലാവർക്കും? ജഡ്ജസ് ആ
സെബൂലോൻ ആ പ്രാണനെ ത്യജിച്ച ജനം
ആ
നഫ്താലി പോർക്കുള മേടുകളിൽ.
ഇവന്റെ താമസം എവിടെയാണെന്നറിയോ? കാണുന്നുണ്ടോ എല്ലാരും? ഇവന്റെ താമസം എവിടെയാ? ഇവൻ ഒരു സ്പിരിച്വൽ വാർഫെയർകാരനാ. ഒരേ സമയം സ്വതന്ത്രമായിട്ട് നടക്കുന്ന പേടമാനാ, അതേസമയം തന്നെ ഇവനൊരു പ്രാർത്ഥനക്കാരനാ. നമ്മൾ പറയല്ലേ പ്രാർത്ഥനക്കാരനാ. ആത്മാവിൽ പൈശാചിക പോരാട്ടങ്ങളോട് ആത്മാവിൽ യുദ്ധം ചെയ്യുന്നവനാ നഫ്താലി. ഇത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആ യുദ്ധം ഉണ്ടോ? മുഴങ്കാലിമിൽ നിന്നുള്ള യുദ്ധം ഉണ്ടോ? നിങ്ങൾ ആൻസർ പറയണ്ട. എന്നാൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കും. രണ്ട് കാര്യങ്ങളിൽ ഈ സഭയ്ക്ക് ഒരു അപകടമുണ്ട്, മുന്നറിയിപ്പാ. ഒരു കൂട്ടം ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരെ, ഒരു കൂട്ടം ആൾക്കാർ ഫീലിങ്ങിനെ ആശ്രയിച്ച് നടക്കുക. ഇന്ന് എനിക്കൊരു ഫീലിംഗ് ഇല്ല. ഇന്ന് എനിക്ക് അങ്ങോട്ട് ഒന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് എന്നെ ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പ്രിയ സഹോദര സഹോദരി, നീ രക്ഷിക്കപ്പെട്ട വ്യക്തി, പാപം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിപ്പിടിച്ചിട്ട് അത് മറ്റൊരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രമാക്കിയതാ. ഹല്ലേലൂയ്യ. പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ അടിമനോഗത്തിൽ. പിന്നെയും ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാ? തോന്നിയ പോലെ ജീവിക്കുന്ന അല്ല. അല്ല, നിങ്ങൾ റോമർ 8 ഗലേഷ്യൻസ് 5 കുത്തിയിരുന്ന് പഠിക്കണം. ആത്മാവിനാലുള്ള ജീവിതമാണ് സ്വാതന്ത്ര്യത്താലുള്ള ജീവിതം. ഒന്നുകൂടെ പറയാം, ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തിയെന്ന് പാടുന്നത് പോലെ ആത്മാവിനാലുള്ള ജീവിതം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആത്മാവിനാലാണോ ജീവിക്കുന്നത്? പൗലോസ് ഗലാത്യരോട് ചോദിച്ചു, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് പിന്നെ ആണോ? 18 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് ആത്മാവിൽ നടന്ന്, ആത്മാവിൽ കർത്താവിനോട് ചോദിച്ച്, ആത്മാവിൽ നടന്ന്, ആത്മാവിൽ പാടിയിട്ട് ഇപ്പൊ ജഡം കൊണ്ടാണോ സമാപിക്കുന്നത്? പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവെ, ആ എന്റെ നീതിമാൻ എങ്ങനെയാ? കാഴ്ചയല്ലേ അല്ല എങ്ങനെ നടക്കുന്നത് ആണോ? നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഓ, എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കിട്ടെ എന്താ ഫീൽ ചെയ്യണ്ടേ? ചില സമയത്ത് ഫീലിംഗ്, ഞാനും ഫീലിംഗ് ഇഷ്ടപ്പെടുന്ന ആളാ. ഞാൻ മുമ്പോട്ടൊരു കാര്യം പറയാം, ഇനി ഫീലിംഗ് ഉണ്ടെങ്കിലും ഫീലിംഗ് ഇല്ലെങ്കിലും നഫ്താലി പോർക്കടമേളുകളിൽ ഉന്നതങ്ങൾ യുദ്ധം ചെയ്യുന്നവനാ. പ്രൈസ് ദ ലോർഡ്. മോശയുടെ കൈ കഴക്കുന്നേ, മോശയുടെ കൈക്ക് ക്ഷീണം വരും. ആത്മാവിൽ നടക്കുവാൻ ദൈവസഭയോട് പറയുക, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടക്കുക, അതാണ് സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവൻ വേറൊരു ലോകത്തിലാ. ആത്മാവിൽ അവൻ പാടുന്നേ. ഇനി രണ്ടാമത്തെ കൂട്ടൊരു അപകടം ഞാൻ പറയാം. നമ്മൾ ആരാന്നൊന്ന് ചിന്തിക്കണം. ഞാൻ എന്റെ ഭാഗമുണ്ട്, ഞാൻ ഇട്ടെടുത്താൽ മതി. കർത്താവ്, ഞാൻ എന്റെ ഫീലിങ്സ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണോ? രണ്ടാമത്തെ കൂട്ടര് ഇന്റലക്ച്വൽ ഗ്രൂപ്പാ. ആദ്യം ആത്മാവിൽ തിരുവചനത്തിൽ എവിടെ നോക്കിയാലും ക്രിസ്തുവിന്റെ സൗന്ദര്യം മുകളം കണ്ട് ബൈബിൾ വെച്ചിട്ട് വീണുകിടന്ന ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഇപ്പോൾ ഡയറിയും ബൈബിളും പുസ്തകം എടുത്തിട്ട് അതേക്കുറിച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അപകടത്തിലാ. ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പേഴ്സൺ ടു ബി സ്റ്റഡീഡ് ബട്ട് ടു ബി ലവ്ഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കണം, എന്നിൽ നിന്ന് പഠിക്കണം, പക്ഷെ അവനെ ആദ്യമായിട്ട് ആ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ സ്നേഹമില്ലാതെ ഞാൻ പഠിക്കാൻ പോയാൽ അത് വെറും പഠിത്തമായിട്ട് മാറും. നമുക്ക് രണ്ട് കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇമോഷണൽ ഫീലിംഗിൽ ജീവിക്കുന്ന ആ ജീവിതത്തിൽ എന്നെ വിടുവിക്കണമേ. ഇന്റലക്ച്വൽ പഠനത്തിൽ നിന്നും എന്നെ വിടുവിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ ആത്മാവിന്റെ നദിയിലൂടെ നടക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ. ഇനിയും ആത്മാവിൽ നടക്കുന്നതിന്റെ പ്രത്യേകത പറയാം. അവന് ഈ ഒരു 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 മാനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേ, വാക്കുകൾ എടുക്കുന്നില്ല. ഒരു പേടമാൻ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. വയനാട്ടിൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം, മാനുകളെ കാണാം. ഫീഡിങ് അപ്പോൺ ദ ബെസ്റ്റ് പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പുൽപ്പുറങ്ങളിൽ അവൻ മേഞ്ഞോണ്ടിരിക്കും, അല്ലെ? അവൾ മേഞ്ഞോണ്ടിരിക്കും. എന്താ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ ഉണ്ടോ? പച്ചയായ പുൽപ്പുറങ്ങളിൽ ഒരു പേടമാനെ പോലെ നമ്മൾ ഈ ഒരു ഒരു സമൃദ്ധമായ പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ? ദൈവത്തിലേക്ക് മടങ്ങി വരിക. കർത്താവേ, എനിക്കിപ്പം വലിയ സമൃദ്ധി ഒന്നും തോന്നുന്നില്ല. എനിക്ക് ഈ പുസ്തകം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വരണ്ട പുസ്തകമായിട്ട് തോന്നുന്നു. ഇത് വരണ്ടതല്ല കേട്ടോ, ഇത് വരണ്ടതല്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല പച്ച. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ എന്നെ എവിടെയാ കടത്തുന്നേ? പറഞ്ഞേ, എവിടെയാ കടത്തുന്നേ? പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കടത്തുന്ന എന്തിനാ? ഉറങ്ങാൻ വേണ്ടിയാണോ? നമ്മൾ ഈ പച്ചയായ പുൽപ്പുറം വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ കിടന്ന് ഉറങ്ങുക. പക്ഷേ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയല്ല, മേയാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായി, നമ്മൾ അതില് എവിടെയാണ്? അതിനെ കാരണം കെട്ടിയിട്ട് വളർത്തുകയല്ല, ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. ദൈവവചനത്തിലെ പൗലോസ് എത്രത്തോളം പോയെന്നറിയാമോ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടാ പൗലോസ് കാര്യങ്ങളെ പഠിച്ചത്. ഞാൻ പറയാം, കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കി. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമായി. രണ്ട്, കഞ്ഞൂസ് ഒരു സഹോദരൻ വ്യക്തിപരമായി ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് പറയാം. ഒരു സഹോദരൻ പറയാണ്, സഹോദര എന്റെ ജീവിതത്തിൽ വലിയൊരു പാവപ്രലോഭനം ഉണ്ടായി, അതിശക്തമായ ടെംപ്ടേഷൻ, പാപത്തിന്റെ പിശാച് ഇങ്ങനെ 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 ചെയ്തുകൊണ്ടിരിക്കുക, എന്നാ ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈബിൾ തുറന്നിട്ട് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധ തിരിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപക്കത്ര അധീനനാകിയാൽ പാപത്തിന്റെ മേൽ കർത്തൃത്വമില്ല. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ആ നിമിഷം ആ പ്രലോഭനം എന്നെ വിട്ടുപോയി. എന്തിനാ വചനം? എന്തിനാ ആത്മാവിന്റെ വാള്? സമയാസമയങ്ങളിലെടുത്ത് യുദ്ധം ചെയ്യാനത്രേ. ഒന്ന്, ഫ്രീഡം ഫ്രം ദ ലോ. നിങ്ങളെ പഠിപ്പിച്ച പറഞ്ഞാട്ട വാക്യം ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. രണ്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. മൂന്ന്, പിശാചിൽ നിന്ന് സ്വാതന്ത്ര്യം. രണ്ടാമത്, പ്രിയമുള്ളവരെ, ഒന്നാമത് പറയുന്നു, ഒരു പേടമാൻ ഫീഡിംഗ് അപ്പോൺ ദ ബെസ്റ്റ് പാസ്റ്റേഴ്സ്. ഏറ്റവും നല്ല പുൽപ്പുറങ്ങളിലാണ് അവൻ അവൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി, ഫ്രീ ഫ്രം യോക്ക്. പണ്ട് ഒത്തിരി നുകം ഉണ്ടായിരുന്നു, ഇപ്പൊ നുകമുണ്ടോ? നുകമൊന്നുമില്ലയോ? ആരുടെ നുകമുണ്ട് ഇപ്പം? ക്രിസ്തുവിന്റെ നുകമുണ്ട്. ക്രിസ്തുവിന്റെ നുകമുണ്ടേ അർത്ഥം ഫ്രീ ആന്നാ. ക്രിസ്തുവിന്റെ നുകമുണ്ടോ? ചെക്ക് ചെയ്താ മതി. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്, ഫ്രീയാ. ഈ പേടമാൻ, നഫ്താലിയുടെ പ്രത്യേകത, അവന് അവന്റെ മേൽ യോക്കില്ല. മൂന്നാമതായി, വാക്കിംഗ് ഇൻ ഫ്രീഡം. ഞാൻ മുമ്പേ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിൽ ആ വ്യക്തി നടക്കുക. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടെന്ന് പറയാം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയോ, ദൈവം എനിക്ക് സ്തുതിക്കാൻ എന്ത് ചെയ്യുന്നില്ല? ആ വാക്യം എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നില്ല? തോന്നുന്നില്ല. സ്തുതിക്കാനൊരു മൂഡ് വരുന്നില്ല. പാട്ട് പാടുന്നുണ്ടെങ്കിലും പാട്ടെനിക്ക് പ്രിയമുള്ള, ഇതിനനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ പരിപൂർണമായി അതിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കിയിരിക്കുക. മൂന്നാമതായി, നാം മുമ്പേ കേട്ടു വാക്കിംഗ് ഇൻ ഹൈറ്റ്സ് പോർക്കള മേടുകളില് നിങ്ങൾ ഹബക്കുക്ക് 3:17 എന്ന് വായിച്ചാട്ടെ. ഹബക്കുക്ക് 3:17 നമുക്കറിയാം വാക്യങ്ങൾ, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. വാക്കിംഗ് ഇൻ ഹൈറ്റ്സ് ഉയരങ്ങളിൽ നടക്കുന്ന ഒരു ജീവിയാണ് പേടമാൻ. 3:17 വായിച്ചാട്ടെ. ഹബക്കുക്കിന്റെ പ്രവചനം 3:17. ആ നിങ്ങൾക്ക് വാക്യം അറിയാം, അത്യവശ്യം തലക്കയിൽ അത് വായിക്കണ്ട, നമുക്കറിയാവുന്നുണ്ട് അതിന്റെ. അവനന്റെ കാൽ പേടമാന്റെ കാൽ, അതാണ് വായിക്കേണ്ടത്. 18-19 വാക്യമാണ്, വായിച്ചാട്ടെ.
യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു.
അവൻ എന്റെ കാലുകളെ പേടമാന്റെ കാല് പോലെ ആക്കുന്നു. അടുത്തത്,
ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു.
ടേക്ക് ഇറ്റ് പേഴ്സണലി, ഇപ്പൊ അതിനെ ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കണം. ഒന്നാമതായി, സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ നല്ല പുൽപ്പുറങ്ങളിൽ മേയുന്നു. രണ്ടാമതായി, അവന്റെ കഴുത്തിൽ നുകവില്ല. മൂന്നാമതായി, സ്വാതന്ത്ര്യത്തോടെ മലകൾ ചാടിക്കയറിയാണ് ആ പേടമാൻ പോകുന്നത്. ടേക്ക് ഇറ്റ് സ്പിരിച്വലി. നാലാമതായി, ഉയരങ്ങളിൽ ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഇനിയും സങ്കീർത്തനം 42:1 വായിച്ചാട്ടെ. ആ വ്യക്തിക്ക് ദൈവത്തോടൊരു ദാഹം ഉണ്ടാകും. എങ്ങനെയാ ദാഹിക്കുന്നത്? സങ്കീർത്തനം 42 ബൈബിൾ ഉള്ള എല്ലാവരും തുറന്ന് വായിച്ചാട്ടെ. നമുക്കറിയാമെങ്കിലും Psalms 42:1 വേഗത്തിൽ വായിക്കാം. മാന്യർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സി, ഇതാണ് ദൈവാനുഗ്രഹം. ആ തേഷ്ട ദൈവത്തിനായിട്ടുള്ള ദാഹം ദൈവം നമ്മുടെ ഉള്ളിൽ തരുമെന്ന്. ദൈവമേ, സങ്കീർത്തനക്കാരൻ പറയുന്നില്ല, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസേനയിൽ ചെല്ലുവാനിടയായി തീരും. ഈ ദാഹമാണ് പേടമാൻ ആ അനുഗ്രഹത്തിനകത്ത് വരുന്നത്. ഈ ദാഹമാണ് 5-6. പ്രിയമുള്ളവരെ, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഉയരങ്ങളിൽ ശക്തമായ കാലുകൾ വെക്കുന്ന ഒരു ജീവി അത്രേ, അതെ, പേടമാൻ. വീണ്ടും വായിച്ചാട്ടെ, ഉത്തമഗീതം 8:14 വാക്യം, യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. യേശുവിൽ നിന്നാണ് നാം പഠിക്കേണ്ടത്. സോങ് ഓഫ് സോളമൻ Chapter 8:14. ഉത്തമഗീതം 8:14 കിട്ടി ആരെങ്കിലും വായിച്ചാട്ടെ. എന്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടി ഓടി വരിക എന്നാ കം. യേശുവിനെ കുറിച്ച് പറയുക. അപ്പം വേഗത്തിലുള്ള ചുവടുവെപ്പുകളാണ് ഒരു മാനിനുള്ളത്. ഇനി അതിന്റെ 2:17 വായിച്ചോട്ടെ. 2:17 ഉത്തമഗീതം 2:17
വെയിലാറി നിഴൽ കാണാതെയാകുവോളും എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കുക.
ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഫ്രീഡം നമുക്കുണ്ടോ? ശ്രദ്ധിച്ചേ പ്രിയമുള്ളവർ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ ഈ ഇതിനകത്ത് ബൈബിളിൽ പറയുന്ന പോലെ ചെറുമാനും കലക്കുട്ടിയും ഒക്കെ തുള്ളിച്ചാടുന്ന പോലെ ഒരു ആത്മാവിന്റെ ഫ്രീഡം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നാം ദൈവത്തോട് പറയണം, കർത്താവേ, ആ ആ ആ പാട്ടുകാരൻ പാടിയതുപോലെ മാനും മാൻപടയും പർവ്വതാഗ്രഹങ്ങളിൽ, പറഞ്ഞാട്ടെ, പർവ്വതാഗ്രഹങ്ങളിൽ തുള്ളിക്കളിക്കും പോലെ ക്രിസ്തുവും ഭക്തനും. ഞാൻ സഹോദരങ്ങളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, ഇവിടെ നമ്മൾ ക്രിസ്തുവിലുള്ള പറഞ്ഞറിയിക്കാത്ത സന്തോഷം അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വർഗത്തിൽ പോയി അനുഭവിക്കാനിരിക്കുകയാണോ? ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഇഫ് യു ആർ നോട്ട് എൻജോയിങ് ക്രൈസ്റ്റ് ഡെയിലി, ഇഫ് യു ആർ നോട്ട് എൻജോയിങ് ദ ലവ് ഓഫ് ജീസസ് ഡെയിലി, ഇഫ് യു ആർ നോട്ട് റിജോയ്സിങ് ഇൻ ജീസസ് ഡെയിലി, വെൻ വി ആർ ഗോയിങ് ടു റിജോയ്സ്? നമ്മൾ പറയുന്ന എന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, ശരിയാ, കുറവില്ലാത്ത ആരുണ്ട്? പിശാച് പറയണ്ടെന്നറിയോ, ഓ ഇന്ന് ബൈബിളൊന്നും വായിക്കണ്ട, അല്ലെ നമ്മുടെ ജഡം പറയും, ഇന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ട, കാരണം അവിടെ അവരോട് ദേഷ്യപ്പെട്ടതല്ലേ. കൺഫസ് ആൻഡ് കം ബാക്ക്. നമ്മളിതൊരു 4 ദിവസം ചുമന്നുകൊണ്ട് നടന്നിട്ട് ഒന്നും കിട്ടാനില്ലെന്ന്. വില്യം കൂപ്പർ എന്ന് പറഞ്ഞൊരു മനുഷ്യണ്ടായിരുന്നു, പുള്ളിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം പുള്ളിക്ക് ഭയങ്കര ഗിൽറ്റി കോൺഷ്യൻസ് ആയിരുന്നു. പുള്ളി എന്തായാലും ഒരു കാര്യം ചെയ്യും ദേഷ്യപ്പെടും, പിന്നെ പുള്ളി ഇതും ചുമന്നുകൊണ്ട് നടക്കുക. പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. അങ്ങനെ ഒരു സഹോദരൻ ഇതോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം സുവിശേഷം കേട്ടിട്ടുള്ള ആളാണ്, വചനം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട്, റോമലേഖനം 3:3 ദ സഫിഷ്യൻസി ഓഫ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തത്തിന്റെ സഫിഷ്യൻസി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയത് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ആ ഗിൽറ്റി കോൺഷ്യൻസിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ആ ഗിൽറ്റി കോൺഷ്യൻസ് രക്ഷപ്പെട്ട മാത്രമല്ല, പുള്ളി പേന എടുത്ത് ഒരു എഴുത്തങ്ങ് എഴുതി, ദേർ ഇസ് എ ഫൗണ്ടൻ ഫിൽഡ് വിത്ത് ബ്ലഡ് drawn from Emmanuel's vein and sinners plunged beneath that flood lost all their guilty stains. Poraga 400 paattam ezhuthiyatta pulli poye 400 paattu പാട്ടെഴുതിന്റെ കാരണം പറയാം. പുള്ളിയുടെ കകുതുകൊണ്ടൊന്നുമല്ല, യേശുവിന്റെ രക്തത്തിന്റെ സഫിഷ്യൻസിയെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയപ്പം പുള്ളി എഴുതി, ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം, പാപക്കറ എത്ര കറയാണെങ്കിലും നീക്കുമതിൽ മുങ്ങിത്തീരുന്നൊരുത്തനെ ദൈവം ശുദ്ധീകരിപ്പാൻ വിശ്വസനത്രേ. ഹാലലൂയ. ജോൺ ന്യൂട്ടൻ ആരായിരുന്നു? ജോൺ ന്യൂട്ടൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ജോഹു, അതായത് പ്രൊഫഷൻ എന്തായിരുന്നു? ആളുകൾ ചോദിക്കാതെ വാട്ട് ഇസ് പ്രൊഫഷൻ, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡഡ് ആയിട്ടുള്ള സോങ്സ് അമേസിംഗ് ഗ്രേസ് എന്ന പാട്ടാ. ഒരു സിനിമാ പാട്ടോ റോക്കോ അല്ല, ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തിൽ, ഇന്ന് ഭൂമിയുടെ മുഖത്ത് അതേ റെക്കോർഡിങ്ങും ഏറ്റവും കൂടുതൽ സെയിൽസുമുള്ള ഒരു പാട്ട് അമേസിംഗ് ഗ്രേസ്. ഇതാരാ എഴുതിയെന്നറിയോ? അയാളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ എനിക്കറിയാം, പുള്ളിക്ക് മനസ്സിലായി ഗ്രേസിന്റെ കൂടെ എഴുതേണ്ട വാക്ക് മറ്റൊന്നുമല്ല അമേസിംഗ് ഗ്രേസ്. ഹല്ലേലൂയ. ഫിലിപ്പിയൻസ് പുസ്തകം എഴുതി ഗ്രേസിനെ കുറിച്ച്. എന്താ പേര്? ഫിലിപ്പിയൻസ് പുസ്തകത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? ഗ്രേസിനെ കുറിച്ച്. What is so amazing about grace? Grace എന്ന് പറഞ്ഞ ഓർത്തോണം, ഇറ്റ് ഈസ് അമേസിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം ആ പാട്ട് എഴുതി വെച്ചു. ഇനി പറയുന്നത് സംഭവിച്ചെന്നറിയോ? ഇതിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഈ പാട്ട് എഴുതിയ സമയത്ത് ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ പേര് അമേസിംഗ് ഗ്രേസ് എന്നൊന്നും അല്ലായിരുന്നു, ഫെയ്ത്ത് റിവ്യൂ ആൻഡ് എക്സ്പ്ലനേഷൻ എങ്ങാണ്ടായിരുന്നു. ആ പേര് കേട്ടാൽ തന്നെ നമ്മൾ പാടത്തില്ല. 1200 വർഷം അനങ്ങാതിരുന്ന പാട്ട് അവസാനം വേറൊരു പാട്ടുകാരൻ, ഒരു ലൈൻ ഉണ്ടല്ലോ, വെൻ വി ഹാവ് ദർ 10,000 ഇയേഴ്സ്, പുള്ളി എഴുതിയല്ല, വേറൊരാൾ എഴുതിയ. അത് എഴുതിയിട്ട് ചേർത്ത് കഴിഞ്ഞ് ഈ പാട്ടുകൾ പാടാൻ തുടങ്ങിയപ്പോൾ ഇന്ന് നമ്മളൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, അതേക്കുറിച്ചൊരു പ്രീച്ചർ പറഞ്ഞത്, നിങ്ങൾ മരിക്കും മുമ്പ് റൈറ്റ് സംതിങ് ഓർ ഡു സംതിങ് ഓർ റൈറ്റ് എ സോങ്. ഒരുപക്ഷെ നിങ്ങളുടെ മരണശേഷമായിരിക്കും പരിശുദ്ധാത്മാവത് അഭിഷേകം ചെയ്ത് അനേക തലമുറകളെ അത് ബ്ലെസ് ചെയ്യും. ദൈവത്തെ ആസ്വദിക്കാൻ വിശ്വാസം ഉണ്ടാക്കി. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നു, അയ്യോ എനിക്ക് പാട്ട് എഴുതാനോ, ഞാൻ പ്രസംഗിക്കാനോ, ഞാൻ പോയി സുവിശേഷം പറയാനോ? ഇല്ല. ഒരുപക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ കർത്താവിന് വേണ്ടി അവൾ എന്ന തൈലം പൊട്ടി ചോദിച്ചപ്പോൾ അവൾ വല്ലതും വിചാരിച്ചോ? അവൾ വല്ലതും വിചാരിച്ചോ ഇവിടെ നമ്മളിവിടെ ഇത്രയും വർഷത്തിന് ശേഷം? നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞു, സുവിശേഷം എവിടെ പോയി പറഞ്ഞാലും, അത് ആഫ്രിക്കയിലെ കാട്ടിലാണെങ്കിലും അമേരിക്കയിലെ വലിയ വലിയ യു എസിന്റെ വലിയ സ്ഥാപനത്തിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആ പാവപ്പെട്ട സ്ത്രീ ചെയ്ത കാര്യം വിളിച്ചു പറയണം. ഇതൊന്നും ഓർത്തിട്ടല്ല പ്രിയമുള്ളവരെ, തിരുനാമത്തിന് വേണ്ടി ഒരു വിരലനക്കിയാൽ, ഒരു ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് വെച്ചാൽ അതിനുപോലും പ്രതിഫലം തരുന്നവനാ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഒരുപക്ഷെ നിന്റെ ഡയറിയിൽ ദൈവത്തോടുള്ള പ്രേമഗാനം നീ എഴുതി വെച്ചേക്കാം. ഒരുപക്ഷെ നിനക്കത് അത് ഇതൊക്കെ ആർക്ക് കാണാൻ, ഇത് ചർച്ചിലൊക്കെ കാണിച്ച കളിയാക്കുന്ന ചിന്തിച്ചായിരിക്കും. ഒരുപക്ഷെ നിന്റെ തലമുറകൾ രക്ഷിക്കപ്പെടുന്നത് ആ പാട്ട് പാടിയിട്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, നമ്മുടെ കഴിവോ യോഗ്യതയോ വൊക്കാബുലറിയോ ഒന്നുമല്ല, ഞാൻ ആവർത്തിക്കുകയാണ്, അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമത്രേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ വേഗത്തിൽ കടന്നു പോകാം. പ്രിയമുള്ളവരെ, നഫ്താലി അവൻ ഓവർകമറ, അവൻ കുന്നുകളും മലകളും ചാടിപ്പോകുന്നവനാ, അവൻ പ്രതികൂലങ്ങളെ കണ്ട് തകരുകയില്ല. നിങ്ങളെ വാക്യം ഓർക്കുന്നുണ്ടോ? നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ, അവൻ എങ്ങനെയാ സംസാരിക്കുന്നത്? ലാവണ്യ വാക്കുകൾ. ലാവണ്യ വാക്യത്തിന്റെ മലയാളം എന്താ? ലാവണ്യം ഒന്നുകൂടെ ചെറിച്ച് കുറച്ച് പറഞ്ഞേ. മാധുര്യം അല്ല ലാവണ്യം എന്ന് പറയുമ്പം. ആ മാധുര്യം ഉണ്ട് എങ്കിലും നമ്മളെ ലവണം ലാവണ്യം എന്നൊക്കെ വാക്ക് എന്തുവാ? ഉപ്പുള്ള വാക്കാ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്തായിരിക്കട്ടെ? കൃപയോട് കൂടിയതും ഉപ്പിനാൽ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ വിളിക്കുമ്പം, ദേ നഫ്താലി, നഫ്താലി എന്നുള്ള നമ്മുടെ പേര് വായിക്കെ. ഇപ്പൊ സ്വതന്ത്ര, പണ്ട് ഭയങ്കര അടിമയായിരുന്നു, പലതിനും അടിമയായിരുന്നു. ഇപ്പൊ ദേ യേശുവിനെ അറിഞ്ഞ ശേഷം ഇവൻ സ്വതന്ത്രമായി നടക്കുന്നൊരു പേടമാനാ. അത് മാത്രമല്ല, ഇവൻ കോളേജിൽ പോയാലും ഓഫീസിൽ പോയാലും ബസ്സിൽ കയറിയാലും ചർച്ചിൽ വന്നാലും ലാവണ്യ വാക്കുകളാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇതെവിടുന്ന്, നമ്മൾ എവിടുന്ന് പഠിച്ച ഇത്? നമ്മളെ ഈ ലാവണ്യ വാക്ക് എവിടുന്ന് പഠിച്ചതാ? എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളെന്ന് പറയുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ, പറഞ്ഞാട്ടെ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. തീർന്നോ? ലാവണ്യം നിന്റെ അതിരങ്ങളിൽ മേൽ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ ജീവിതം ഇത്രയൊക്കെ വർഷമായി എന്റെ വാക്കുകളെ ലാവണ്യമുള്ള വാക്കുകളാക്കി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം ആരിലുണ്ടെന്നറിയാമോ? ഈ ലാവണ്യ വാക്കൊക്കെ ആരിലുണ്ട്? യേശുവിലുണ്ട്. ഇനി ഇനി നഫ്താലിയുടെ ചരിത്രം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവർ, 54,300 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു ഗോത്രത്തിൽ. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ 45,000 ആയി എന്ന് പറഞ്ഞ ഇവരങ്ങ്, നമ്മൾ പറയല്ലേ, ഓ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് അനുഗ്രഹിക്കപ്പെട്ടോ? അനുഗ്രഹിക്കപ്പെട്ടില്ല. എവിടാ താമസം? അയ്യോ അവിടെയാ അല്ലേ. ഇത്രയും നാളും പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് എന്താ, ഒരു ഗുണമില്ലാഞ്ഞെന്ന് പറഞ്ഞ പോലെ അപ്പൻ അനുഗ്രഹിച്ചു. എന്താ, നഫ്താലി സ്വതന്ത്രമായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകളെ സംസാരിക്കുന്നു. മോശ അനുഗ്രഹിച്ചു, പ്രസാദം കൊണ്ട് തൃപ്തനും ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞവനുമായി ദേശത്തെ കൈവശമാക്കുക. പിന്നെ ദെബോരയുടെ ആ സംഭവത്തിൽ അവര് പാട്ടുപാടി നഫ്താലി പോർക്കട മേടുകളിൽ നിന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവര് വന്ന് താമസിച്ചൊരു സ്ഥലമുണ്ട്. ഈ നഫ്താലിയെല്ലാം കൂടെ വന്ന് സെറ്റിലായ ഒരു സ്ഥലമുണ്ട്. പറയാമോ ഏതാണ്? എവിടാ? ഗലീലി. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞോ നമ്മളൊക്കെ? ഗലീലിയോ? ഛേ, എടങ്ങും പോവല്ലോ. അവിടെ ചുമ്മാ മീന്റെ നാറ്റവും ആകപ്പാടെ എന്നാ പറഞ്ഞേ, ഈ സ്ഥല വിട്ടു കളഞ്ഞേരെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവചനം ഇവന്റെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ കടന്നു വരാം. എന്താ അനുഗ്രഹം എന്ന് പറയാം, എന്താ പ്രസാദം എന്ന് പറയാം, എന്താ തൃപ്തി എന്ന് പറയാം, എന്താണ് ബ്ലെസ്സിംഗ് എന്ന് പറയാം. നാലാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വളരെ ചെറിയ ഗ്രൂപ്പായിരുന്നു അവര്. അവര് ഭയങ്കര വലിയ ശക്തന്മാരൊന്നും ആയിരുന്നില്ല, പക്ഷെ അവര് സ്വതന്ത്രരായിരുന്നു. അവരുടെ വാക്കിൽ വായിൽ ലാവണ്യവാക്കുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. ആരാണ് അവിടെ വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. വായിച്ചാട്ടെ.
യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു.
ഹല്ലേലൂയ. യേശുവിന് വീടുണ്ടായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യേശുവിന് വീടുണ്ടായിരുന്നോ? യേശു താമസിക്കുക, കിടക്കണ്ടേ എവിടെ? യേശു എന്നും മലയിലൊന്നുമല്ല കിടന്നെ, എവിടെ ഉണ്ടായിരുന്നോ? യേശു എവിടെയാ വീടെടുത്തെ? കഫർണവും എവിടെയാ? ഈ നഫ്താലിയുടെ സ്ഥലമാ കഫർണവും. യേശു അവിടെ വന്നങ്ങ് താമസം തുടങ്ങി. ഇതാണ് ആ ഗോത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 12 പേരെ വിളിച്ചു ശിഷ്യന്മാരെ. നിങ്ങൾ എന്നോട് എക്സ്പ്ലനേഷൻ ചോദിക്കരുത്. 11 പേരും ഗലീലിൽ നിന്നായിരുന്നു, ഒരുത്തൻ പുറത്തു നിന്നായിരുന്നു. പുറത്തു നിന്നുള്ള പോയി, ബാക്കി 11 നഫ്താലി ദേശത്ത് സെറ്റിൽ ചെയ്ത 11 ഗലീലക്കാരെ കൊണ്ട് ദൈവ ലോകത്തെ കീഴ്മേൽ മറിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇതിനപ്പുറം എന്നെ അനുഗ്രഹം വേണം. തട്ട് വായിച്ചാട്ടെ, വായിച്ചാട്ടെ.
സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയിലുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക്
പ്രകാശമുദിച്ചു. ഞാൻ ചോദിക്കട്ടെ, പത്രോസ് എവിടുത്തുകാരനാ? എവിടുത്തുകാരനാ? ആ നൂറ്റാണ്ടുകൾക്കും അനുഗ്രഹിച്ച ആ തലമുറക്കാരനാ പത്രോസ്. യോഹന്നാനോ? നസ്രത്ത്? എല്ലാം നമ്മൾ പറയത്തില്ലേ, അവിടെങ്ങും പോയി ഗ്രാമം, അവിടെ പോയി വർക്ക് ചെയ്യണ്ട. ആർക്കും നിങ്ങൾ പറയുന്ന സുവിശേഷം ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ നമ്മുടെ ചിന്തകളല്ല ആരുടെ ചിന്തകള്? ഇവയെല്ലാം കൃപയാ സഹോദരങ്ങളെ. ഞാൻ ഒരു വശം പറയാ, ഞാൻ പറയുന്നത് ഫൗണ്ടേഷൻ ആ ക്ലിയർ അല്ലേ. നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം കാണത്തില്ല. സഭയം വന്നാലും നമ്മുടെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കും. വീട്ടിൽ വന്നാലും നമുക്ക് ചിരിക്കാൻ പാടാ. മറ്റുള്ളവരെ കാണുമ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ അവർ വിചാരിക്കും ദൈവമേ. അപ്പൊ നമ്മൾ പറയുന്നത് എന്നറിയോ, ഞങ്ങൾ ക്രൂശ് എടുത്തോണ്ടിരിക്കുകയാണ്. അല്ല കേട്ടോ, ഹല്ലേലൂയ, അതല്ല ക്രൂശ്. ക്രിസ്തുവിലൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളെല്ലാം എന്നറിയോ, നമ്മളെല്ലാം വില കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വില കൊടുത്ത് മേടിക്കണം, അതാ ശിഷ്യത്വം. പക്ഷെ താഴെ ഫൗണ്ടേഷൻ ഇല്ലാതെ മേലെ വില കൊടുക്കാൻ പോയാൽ ഇടിഞ്ഞു കിടക്കുമെന്ന്. ഒരു റിയൽ സംഭവം പറയാം. ഒരിക്കല് ഒരു ഒരു വിന്റർ കാലത്ത് ഇംഗ്ലണ്ടിൽ ഭയങ്കര ഒരു പ്രയാസം വന്ന ഒരു പാവപ്പെട്ട ഒരു വിധവ ഉണ്ടായിരുന്നു സ്ത്രീ. അവർക്കാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാതെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വില ഫ്രൂട്ട്സിന്. അങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീ, ഭയങ്കര പ്രായമുള്ള ആ ഒരു അമ്മച്ചിയാ, ഈ അമ്മച്ചി ഇങ്ങനെ നടന്ന് 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 വന്നിട്ട് വേറെ എല്ലായിടത്തും സ്നോഫോൾ കാരണം ഇതെല്ലാം പോയി. ഇംഗ്ലണ്ടിന്റെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടി വന്നിട്ട് അവരിങ്ങനെ ആ കൊട്ടാരത്തിനകത്തോട് നോക്കിയപ്പോണ്ടല്ലോ, നല്ല മുന്തിരിങ്ങ ഇങ്ങനെ പഴുത്ത് 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 കിടക്കുക. അപ്പം ഇവരതേലോട്ട്, നിങ്ങൾ അവരെയൊന്നും പറയല്ലോ കേട്ടോ, അവരെ ആ വിഷമം കൊണ്ടാ ഇവരാ മുന്തിരി, കാരണം ഭയങ്കര ഒന്നുമില്ല. ആ മുന്തിരിക്കൊല്ലോട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേനെ രാജ്ഞി, ആ അവിടുത്തെ രാജ്ഞി അവിടെ നടക്കാൻ വന്നായിരുന്നു, പ്രിൻസസ്. അപ്പൊ ഇവരെ കണ്ടപ്പോഴത്തേനും അങ്ങ് രാജ്ഞിക്ക് രാജിച്ചു. അവർക്ക് മനസ്സിലായി ഇവർക്ക് ഇച്ചിരി മുന്തിരിങ്ങ വേണം. അപ്പം രാജ്യം എന്ത് ചെയ്തു, ആ പരിചാരിക വിളിച്ചേച്ച് ഒരു കൊട്ടക്കകത്തോട്ട് ടക് ടക് ടക്ക് എല്ലാം വെട്ടിയിട്ട് ഒരു കൊട്ട നിറച്ച് മുന്തിരിങ്ങ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴത്തേന് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ, ഇവരൊരു മണ്ടത്തരം കാണിച്ചു. ഇവരുടെ ആത്മാർത്ഥം കൊണ്ടാണോ ഇവരുടെ കയ്യിലെ ആ സഞ്ചിക്കകത്തുനിന്ന് കുറച്ച് എന്നാ കൊടുത്തു, കുറച്ച് കോയിൻസ് എടുത്ത് കൊടുത്തപ്പം രാജ്ഞി ഒരു വാക്ക് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഫോർ സെയിൽ. എന്തിനുള്ളതല്ല, ബിക്കോസ് മൈ ഫാദർ ഈസ് ദ കിങ്, ഹീസ് ടു റിച്ച് ടു സെൽ സംതിങ്. And you are so poor to buy something. Hallelujah. കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഓർത്തോണേ, My father is the king. He is too rich to sell something. And we are so poor to buy something. അവിടെ നമ്മൾ പറയും, കർത്താവേ എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപ അത്രേ. Hallelujah. എത്ര പേര് പറയും, കർത്താവേ എനിക്കിന്ന് വരെ ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ കൃപ. നമുക്ക് അതായിട്ട് വായിക്കാം. ഇങ്ങനെ ഇരുട്ടി നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ നിഴലിലും യെശയ്യ പ്രവചിച്ചു. കേട്ടോ, അതായിട്ട് പെട്ടെന്ന് പതിനാറാം വാക്യം.
യെശയ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേനെന്ന് പ്രസംഗിച്ചു
തുടങ്ങി. വായിച്ചാ മതി കേട്ടോ,
അവൻ ഗലീല കടൽ പുറത്ത്
അവിടെ കിടന്ന നഫ്താലിന്റെ ദേശത്ത് കറങ്ങ യേശു കേട്ടോ
നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ
താഴോട്ട് വായിച്ചു. പത്തൊമ്പത് വായിച്ചോട്ടെ, പത്തൊമ്പത് നോക്കിയാട്ടെ, ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഒക്കെ നോക്കിയാട്ടെ.
എന്റെ പിന്നാലെ വരുവി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നു.
ഇരുപത്തൊന്നാം വാക്യം.
അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ
താഴോട്ട് പറയുന്നുണ്ട്, അവൻ ഗലീല ദേശത്തൂടെ പോയി, നാനാവ്യാധികളാൽ വലഞ്ഞവർ ബുദ്ധിമുട്ടുകാര്, ആ ഒരു ഭാഗം പറയുന്നുണ്ട്. ആണ്ടോ, ഇരുപത്തിയൊന്ന് വാക്യം വായിച്ചേ. യേശു
പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു.
നിങ്ങൾ പിന്നീട് വായിച്ചാ മതി, ഈ യേശു കൂടുതലും ചുറ്റിക്കറങ്ങിയത് എവിടെയായിരുന്നു? ഗലീലയിലായിരുന്നു. അറസ്റ്റ് ചെയ്ത സമയത്ത് പൗലോസ് ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസ് അല്ല സോറി, ആരാ? പീലാത്തോസ്. നീ ആരാ? ആ ഗലീലക്കാരൻ എന്ന് പറഞ്ഞാൽ നഫ്താലിയുടെ ദേശത്തൊക്കെ കിടന്ന് കറങ്ങുമ്പോൾ അങ്ങോട്ട് വിടാൻ പറഞ്ഞു ഹെരോദിന്റെ അടുത്തോട്ട്. ഇനി പള്ളി വരുന്നുണ്ട്, പള്ളി വന്ന് വായിക്കാം. നമുക്ക് ആ നസറത്തിലെ പള്ളി വരുന്ന ഭാഗം വായിക്കാം. നാലിന്റെ മുപ്പത്തൊന്ന് വായിച്ച യു ലൂക്കോസ് നാലിന്റെ മുപ്പത്തൊക്കെ. യേശു ആ ഭാഗം എടുത്ത് നാലിന്റെ മുപ്പത്തൊന്നിലെ ലേശപ്രണം വായിക്കുമ്പോൾ അവര് എന്താ പറയുന്നത്? നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കണം കേട്ടോ. ആത്മാവിൽ വീട്ടിൽ പോയി ചിന്തിക്കണം ഇതിനെ കുറിച്ച്. പ്രസംഗം കേട്ട് പോകരുത്. നാലിന്റെ മുപ്പത്തൊന്ന്.
അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്ന്
കണ്ട കഫർന്നഹൂമിലെ പള്ളിയിൽ യേശു പോവുകയാണ് കേട്ടോ. പള്ളി ചെന്നിട്ട്
ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസറേനായ യേശുവേ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ.
നാലിന്റെ സോറി മുപ്പത്തൊന്നല്ല, നാലിന്റെ ഒരു മിനിറ്റ്. യേശു പള്ളി ചെന്നിട്ട് വേദഭാഗം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, പതിനാറ്, പതിനാറ്, സോറി പതിനാറ്.
അവൻ വളർന്ന് നസറേത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം.
നമുക്കറിയാം അതിന്റെ അതിന്റെ താഴോട്ട് വായിച്ചാട്ടെ, അതിന്റെ അവന്റെ വായിൽ നിന്ന് എന്താ പുറപ്പെട്ടെന്ന് അവിടെ എഴുതി പറയുന്നുണ്ട്. ഇരുപത്തിരണ്ട്, ഇരുപത്തിരണ്ട്.
എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അവൻ യോസെഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു.
പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇതാ. എന്താ ദൈവപ്രസാദം എന്ന് പറയാം? നമ്മുടെ വീട്ടിലെ ദൈവപ്രസാദം എന്നാന്ന് പറയാം? നമ്മുടെ വീട്ടിൽ കർത്താവ് താമസിക്കുന്ന ദൈവപ്രസാദം. ഹല്ലേലൂയ. നമ്മളുള്ള ദൈവപ്രസാദം എന്നാന്ന് പറയാം? നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്ന് വസിക്കുന്നതാണ് ദൈവപ്രസാദം. ദൈവസഭയിലെ ദൈവപ്രസാദം എന്നാന്നറിയോ? ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഏകാഗ്ര ഭക്തന്മാരെ കൊണ്ട് നിറയുമ്പോൾ ആ അവിടെ വ്യാപരിക്കുന്ന ദൈവതേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം, അതാണ് യഥാർത്ഥത്തിൽ ദ ഫേവർ ഓഫ് ദ ലോർഡ്. അതൊരിക്കലും ഭൗതികമായ എന്തെങ്കിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത് എന്ന ഈ വചനങ്ങൾ ഒത്തിരി അധികം ബലപ്പെടുത്തി. ആ മത്തായി 28 പത്തും 16 വായിച്ചാൽ അവസാനിക്കാം. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 10, യേശുവിന്റെ എല്ലാ ശുശ്രൂഷ അവസാനിച്ചിട്ട് യേശു തിരിച്ചു പോവുക. മത്തായി 28:10-16.
യേശു അവരോട്, ഭയപ്പെടേണ്ട,
ഭയപ്പെടേണ്ട,
നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ.
അവിടെ പറയുന്നു, ഗോ ടു ഗലീലി, അവിടേക്ക് പോ, അവിടേക്കാണ് യേശുവിനെ വിളിച്ചത്, അവിടേക്കാണ്. പിന്നെ
അവിടെ അവർ എന്നെ കാണുമെന്ന് പറഞ്ഞു.
അവിടെ കാണുമെന്ന് പറഞ്ഞു എന്റെ 16 വാക്യം.
എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകി.
അവിടെ വെച്ചാണ് ഗ്രേറ്റ് കമ്മീഷൻ നൽകപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചെറിയൊരു മനുഷ്യനെ പിതാവ് അനുഗ്രഹിച്ചിട്ട് പറയാണ്, നീ സ്വതന്ത്രയായി നടക്കുന്നൊരു പേടമാന, നീ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. അതിനുശേഷം നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ദൈവപുരുഷനായ മോശ പറയുകയാണ്, നീ പ്രസാദം കൊണ്ട് തൃപ്തനാ, ദൈവപ്രസാദം നിനക്കൊണ്ട്. നൂറ്റാണ്ടുകൾ കടന്നുപോയി, യഥാർത്ഥ ദൈവപ്രസാദം എന്താന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ അവരോടുകൂടെ വസിച്ചു, തന്റെ വചനങ്ങളെ പറഞ്ഞുകൊടുത്ത് തന്റെ ശിഷ്യന്മാരാക്കി അവരെ മാറ്റി തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ദൈവപ്രസാദം നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എല്ലാവരോടും സുവിശേഷം പറയണം, എന്റെ സാക്ഷികളാവണമെന്ന് പറഞ്ഞ് കർത്താവ് അവരെ അധികാരത്തോടെ പറഞ്ഞു വിടുക. ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മോട് ചോദിക്കാം, ആ മൈ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ബിൽ ടി ആൻഡേഴ്സന്റെ ഒരു ബുക്കുണ്ട്, അഡിക്റ്റഡ് ആയ ആൾക്കാർക്ക് എഴുതിയത്, പല അഡിക്ഷൻ ഉള്ളവർക്ക് അദ്ദേഹം എഴുതിയ ബുക്കാണ് ലിവിംഗ് ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, നമുക്കതൊരു പക്ഷെ ബാധകമല്ലായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ആ മൈ ലിവിംഗ് ഫ്രീ ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടോ? ക്രിസ്തുവിൽ എനിക്ക് ആത്മാവിലൊരു ആരാധനയുണ്ടോ? ക്രിസ്തുവായിട്ട് എനിക്കൊരു ആഴമേറിയ പ്രേമബന്ധമുണ്ടോ? ക്രിസ്തുവായുള്ള ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞാനിരുന്ന് അവന്റെ പാദപീഠത്തിൽ നിന്ന് കരയാറുണ്ടോ? കർത്താവിനോട് എന്താണ് സംസാരിക്കുന്നത്? ഈ നാളുകളിൽ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഹിതം എന്താണ്? കർത്താവിനോട് നമ്മുടെ എല്ലാം ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ടോ? കർത്താവുമായിട്ട് നടക്കാൻ പോകാറുണ്ടോ? കർത്താവിന്റെ കൂടെ ആഹാരം കഴിക്കാറുണ്ടോ? കർത്താവിന്റെ പാദപീഠത്തിൽ കിടന്നുറങ്ങാറുണ്ടോ? പ്രിയ സൗരങ്ങളെ, ഇത് നമുക്ക് നഷ്ടമാകുമ്പോൾ ഞാൻ പറയുന്നു, കം ബാക്ക്, മടങ്ങി വരിക കർത്താവിനോട് കൂടെ, കർത്താവിനോട് കൂടെ. ആ ഒരു ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞു, ഒടുവിൽ സഹോദരന്മാരെ, ഫൈനലി ബ്രദേഴ്സ്, സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം നമുക്കറിയാം. ഇവിടെ നിൽക്കുന്ന അനേകർക്കറിയാം എങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കണം, എങ്ങനെ യേശു സംസാരിക്കും, എങ്ങനെ യേശുവിനെ പ്രസാദിപ്പിക്കാം, എങ്ങനെ യേശുവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാം. അതിനെക്കുറിച്ചൊരു ക്ലാസിൻ്റെ ആവശ്യമില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നല്ലത്, ഇനിയും അധികം അധികം ആ നടപ്പിൽ വർദ്ധിച്ചു വരണമെന്ന് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ചിന്തിക്കുക, കർത്താവെ, എനിക്കൊരു ഫ്രീഡം ഉണ്ടോ? ഗോ ടു ദ ക്രോസ്. കർത്താവിന്റെ ക്രൂശിന്റെ അരികെ ചെന്നിട്ട് പറയാം, കർത്താവെ, എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നല്ലോ 100,000 കെട്ടുകൾ എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം. കർത്താവെ, എന്നെ നീ സ്വതന്ത്രമാക്കണമേ. അത് വയനാട്ടിലെ ഡി അഡിക്ഷനിലും ഓങ്കോളിലും മാത്രമല്ല, സഭയിലും ഞാൻ ആ വാക്ക് പറയുന്നു, ഈഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. ഹല്ലേലൂയ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ ആരായിരിക്കും? സാക്ഷാൽ സ്വതന്ത്രരായിരിക്കും. കർത്താവ് യേശു ആ തകർന്നു കിടന്ന ഗലീല ദേശത്ത് വന്ന് സെബുലൂൻ നഫ്താലി ദേശത്തുള്ളവര് ഇങ്ങനെ ഇരുട്ട് നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതെ, അന്ധതമസമുള്ളവരുടെ ദേശത്ത് പ്രകാശം ചോദിച്ചതുപോലെ ആ പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org